بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم اغفر لنا ذنوبنا كلها، دقها وجلها وأولها وآخرها وعلانيتها وسرها. نمر مكرا വളർത്തുമ്പോൾ നാം വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അവരുടെ കൂട്ടുകാർ അത് ആരൊക്കെയാണ് എന്നത്. കാരണം ഒരാളുടെ കൂട്ടുകാരൻ അയാളുടെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനം അത് വളരെ വലുതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല കൂട്ടുകാർക്കും ചീത്ത കൂട്ടുകാർക്കും ഉദാഹരണം പറഞ്ഞത് നമുക്ക് കാണാം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം. മഥലുൽ ജലീസി സാലിഹ് വൽ ജലീസി സൂ കഹാമിലുൽ മിസ്കി വനാഫിഖുൽ ഖീർ. മഥലുൽ ജലീസി സാലിഹ്, ഒരു നല്ല കൂട്ടുകാരൻ്റെ ഉദാഹരണം. വൽ ജലീസി സൂ, മോശം കൂട്ടുകാരൻ്റെയും ഉദാഹരണം. കഹാമിലുൽ മിസ്കി, ഒരു സുഗന്ധം വഹിക്കുന്ന അത് വിൽക്കുന്ന ഒരാളെപ്പോലെയും. വനാഫിഖുൽ ഖീർ, കൊല്ലനെ പോലെയുമാണ്, ഇരുമ്പ് ഊതി അതുകൊണ്ട് ആയുധങ്ങളും മറ്റുമുണ്ടാക്കുന്ന ഇരുമ്പിൽ ഊതിക്കൊണ്ടിരിക്കുന്ന കൊല്ലനെ പോലെയാണ്. ഫഹാമിലുൽ മിസ്ക്, കസ്തൂരി വഹിക്കുന്ന അല്ലെങ്കിൽ സുഗന്ധം വഹിക്കുന്ന അത് വിൽക്കുന്ന ആൾ. ഇമ്മ അൻ യുഹ്ദിയക് വ ഇമ്മ അൻ തബ്താഅ മിൻ വ ഇമ്മ അൻ തജിദ മിൻഹു റീഹൻ തയ്യിബ. ഒന്നുകിൽ അവൻ നിനക്ക് അവൻ്റെ കയ്യിലുള്ള സുഗന്ധം, അവൻ്റെ കയ്യിലുള്ള ആ നല്ല സുഗന്ധമുള്ളത് അത് നിനക്ക് വെറുതെ തരും, അല്ലെങ്കിൽ അവൻ്റെ പക്കൽ നിന്ന് നിനക്കത് വില കൊടുത്തു വാങ്ങാം. ഇനി ഇത് രണ്ടുമില്ലെങ്കിലും അവൻ്റെ അരികിൽ നിന്നാൽ നിനക്കൊരു നല്ല സുഗന്ധമെങ്കിലും, നല്ല ഗന്ധമെങ്കിലും അത് മുഖേന നിനക്ക് ലഭിക്കും. വനാഫിഖുൽ ഖീർ, എന്നാൽ ഒരു കൊല്ലപ്പണിക്കാരൻ്റെ അടുത്ത് നീ ചെന്നാൽ അവനെ സംബന്ധിച്ചിടത്തോളം ഇമ്മ അൻ യുഹ്രിഖ സിയാബക്, ഒന്നുകിൽ അവൻ നിൻ്റെ വസ്ത്രം കരിച്ചു കളയും, അവൻ്റെ ആലയിലെ തീയോ മറ്റോ തെറിച്ച് തീപ്പൊരി പാറി നിൻ്റെ വസ്ത്രം കരിഞ്ഞു പോകും, കത്തിപ്പോകും. വൈമ അന്തജിദ മിൻഹു റീഹൻ ഖബീസതൻ, ഇനി അതില്ലെങ്കിൽ അവൻ്റെ അടുത്ത് നിന്നാൽ ദുർഗന്ധമെങ്കിലും നീ അനുഭവിക്കേണ്ടി വരും. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സ്വാധീനം കൂട്ടുകാരൻ്റേത് ഉണ്ടാകാതിരിക്കുകയില്ല. നല്ല കൂട്ടുകാരനാണോ അവൻ്റെ നന്മയുടെ പല വശങ്ങളും പല സ്വാധീനവും നിൻ്റെ ജീവിതത്തിലുണ്ടാകും. അത് ചിലപ്പോൾ നീ തന്നെ അറിഞ്ഞുകൊള്ളണമെന്നില്ല. നീ അറിയാതെ നിൻ്റെ സംസാരത്തിൽ, നിൻ്റെ ചിന്തയിൽ, നിൻ്റെ പെരുമാറ്റത്തിൽ, നിൻ്റെ രീതികളിൽ അവൻ്റെ, നിൻ്റെ കൂട്ടുകാരൻ്റെ അല്ലെങ്കിൽ കൂട്ടുകാരുടെ സ്വാധീനമുണ്ടാകും. അതുപോലെ മോശക്കാരനാണോ, നീ അറിയാതെ അവൻ്റെ സ്വഭാവവും പെരുമാറ്റവും ഒക്കെ നിൻ്റെ ജീവിതത്തിലും വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറ്റൊരു ഹദീസ് നോക്കൂ. അൽമർഉ ആലാ ദീനി ഖലീലഹ്, ഒരാൾ തൻ്റെ ചങ്ങാതിയുടെ ദീനിലായിരിക്കും. ഫലിയന്ദുർ അഹദുക്കും മൻ യുഖാലിൽ, അതുകൊണ്ട് നിങ്ങളിൽ ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. മൻ യുഖാലിൽ, ആരാണ് അവൻ്റെ ഉറ്റ കൂട്ടുകാരൻ? ഒരാൾ തൻ്റെ ഉറ്റ കൂട്ടുകാരൻ്റെ ദീനിലായിരിക്കും, അതുകൊണ്ട് നിങ്ങളിൽ ഓരോരുത്തരും ശ്രദ്ധിച്ചു കൊള്ളട്ടെ ആരോടാണ് അവൻ കൂട്ടുകൂടുന്നത് എന്ന്. അതുകൊണ്ട് മാതാപിതാക്കൾ, രക്ഷിതാക്കൾ അവരുടെ മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. അവരാരുടെ കൂടെയാണ് ഇരിക്കുന്നത്, അവരാരുടെ കൂടെയാണ് നടക്കുന്നത്, അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അവർ പുറത്തിറങ്ങിയാലും. ഇനി സഹോദരങ്ങളെ, ഇന്നത്തെ കാലത്ത് ഒരു പുതിയ തരം കൂട്ടുകാർ, പുതിയ തരം ആളുകളുടെ സഹവാസികൾ ഉണ്ടായിരിക്കുന്നു. ഇത് പഴയ കാലത്ത് ഇങ്ങനൊരു സംഗതി ഉണ്ടായിട്ടില്ല. എന്നാൽ ഈ കൂട്ടുകാരുടെ സ്വാധീനമാകട്ടെ വളരെ കടുത്ത സ്വാധീനം നമ്മുടെ മക്കളിലുണ്ടാക്കും. അത് സഹോദരങ്ങളെ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള ആ സൗകര്യങ്ങളിലൂടെ അവർക്ക് ലഭിക്കുന്ന കൂട്ടുകാരാണ്. ഇൻ്റർനെറ്റിലൂടെ, അതുപോലെ സോഷ്യൽ മീഡിയയിലൂടെ അവർക്ക് ലഭിക്കുന്ന കൂട്ടുകാർ. ഈ കൂട്ടുകാരാകട്ടെ നമ്മുടെ മക്കൾ എവിടെയായിരുന്നാലും അവരുടെ കൂടെയുണ്ട്. അവരോട് സംസാരിക്കാനും അവരോട് ഇടപഴകാനും ഒക്കെ എവിടെയും അവർക്ക് അവസരമുണ്ട്. വീട്ടിൽ വെച്ചായാലും പുറത്തായാലും ഒക്കെ മക്കളുടെ കയ്യിൽ ഈ ഉപകരണമുണ്ട്. മാതാപിതാക്കൾക്കാകട്ടെ അത് നോക്കിക്കൊണ്ടിരിക്കുക, അത് ശ്രദ്ധിക്കുക എന്നത് എപ്പോഴും എളുപ്പമല്ല. അതുകൊണ്ട് നമ്മുടെ മക്കളുടെ ബുദ്ധിയിൽ, അവരുടെ ദീനിൽ, അവരുടെ സ്വഭാവത്തിൽ, അവരുടെ മര്യാദകളിൽ ഒക്കെ ഈ തരം കൂട്ടുകാർ, ഈ പുതിയ തരം കൂട്ടുകാർ ചെലുത്തുന്ന സ്വാധീനം അത് വളരെ അപകടകരമായ സ്വാധീനമാണ്. എത്ര എത്ര മക്കൾ, എത്ര എത്ര ചെറുപ്പക്കാർ, എത്ര എത്ര യുവാക്കളും യുവതികളും ഈ തരത്തിലുള്ള നമുക്ക് അജ്ഞാതരായ കൂട്ടുകാരെ കൊണ്ട് വഴിതെറ്റിപ്പോയിട്ടുണ്ട്. വലിയ വലിയ തിന്മകളിൽ ഒരിക്കലും അവരുടെ മാതാപിതാക്കളോ അവരുടെ അടുപ്പക്കാരോ ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിട്ടില്ലാത്ത, ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലാത്ത അപകടങ്ങളിൽ, വലിയ പരീക്ഷണങ്ങളിൽ എത്ര എത്ര ആളുകൾ ഇത് കാരണത്താൽ ചാടിയിട്ടുണ്ട്. വലിയാദു ബില്ലാ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ സംഗതി സഹോദരങ്ങളെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ മക്കൾ ആരോടാണ് കൂട്ടുചേരുന്നത് എന്ന്, ആരാണ് അവരുടെ കൂട്ടുകാർ എന്ന് ഏറ്റവും വലുത് അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യണം, അവർക്ക് നല്ല കൂട്ടുകാരെ കൊടുക്കാൻ. നമ്മുടെ മുൻഗാമികൾ, താബിഈകളിൽപ്പെട്ട മഹാന്മാർ അവരൊരു നാട്ടിൽ ചെന്നാൽ അവർ ദുആ ചെയ്തതായി ഹദീസിൻ്റെ കിതാബുകളിൽ കാണാം, അള്ളാഹുവേ നീ എനിക്കൊരു നല്ല കൂട്ടുകാരനെ തരണമെന്ന്. കാരണം നല്ല കൂട്ടുകാരനെ കൊണ്ടുള്ള ഉപകാരം വളരെ വലുതാണ്, മോശം കൂട്ടുകാരനെ കൊണ്ടുള്ള ഉപദ്രവം അത് നമ്മുടെ ജീവിതത്തിൽ വളരെ വലുതാണ്. നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അവർക്ക് നല്ല മാതൃകകൾ ഉണ്ടായിരിക്കുക എന്നത്. അവർക്ക് ഏറ്റവും നല്ല മാതൃകയാകേണ്ടത് അവരുടെ മാതാപിതാക്കളാണ്. ഈ ഉമ്മയും ഉപ്പയും അവരോട് എന്തെങ്കിലും ഒരു നന്മ കൽപ്പിച്ചാൽ ആ നന്മ ആദ്യം ചെയ്യാൻ, അതിവേഗം ചെയ്യാൻ ഈ കൽപ്പിക്കുന്ന ഉമ്മയും ഉപ്പയും ശ്രദ്ധിക്കണം. ആ മക്കളെ ഏതെങ്കിലും ഒരു തിന്മയിൽ നിന്ന് മാതാപിതാക്കൾ വിലക്കുകയാണെങ്കിൽ ആ തിന്മയിൽ നിന്ന് ദൂരകന്ന് നിൽക്കാൻ ആ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. അവരുടെ വാക്ക് ഒരു ഭാഗത്തും അവരുടെ പ്രവൃത്തി വേറൊരു ഭാഗത്തും, വാക്കും പ്രവൃത്തിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ലാതെ അങ്ങനെ ആയിരിക്കാൻ പാടില്ല. മക്കളോട് കൽപ്പിക്കുന്ന നന്മ മാതാപിതാക്കൾ ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ മക്കളോട് ഏതൊരു തിന്മയിൽ നിന്നാണ് അവർ വിലക്കുന്നത് ആ തിന്മ മാതാപിതാക്കൾ ചെയ്യുക, അത് സഹോദരങ്ങളെ ഒരിക്കലും ശരിയാവുകയില്ല. ആ മക്കൾ ഒരുതരം വൈരുദ്ധ്യത്തിൽ, ഒരുതരം അങ്കലാപ്പിൽ ആണ് വളരുക. അത് സഹോദരങ്ങളെ ഈ മാതാപിതാക്കളുടെ അവരുടെ ഉപദേശങ്ങളും അവർ പഠിപ്പിക്കുന്ന മര്യാദകളും സ്വീകരിക്കാതിരിക്കാൻ അങ്ങനെ ഒരവസ്ഥയിലേക്ക് മക്കളെ കൊണ്ടുപോകും. കാരണം മനുഷ്യൻ്റെ മനസ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഒരു ഉപകാരമില്ലാത്ത അറിവ്, അത് പറഞ്ഞു കൊടുക്കുന്ന ആൾ തന്നെ അത് ചെയ്യുന്നില്ലെങ്കിൽ ഒരിക്കലും കേൾക്കുന്ന ആൾ അത് ചെയ്യുകയില്ല. അത് മനുഷ്യരുടെ മനസ്സിൻ്റെ പ്രത്യേകതയാണ്. നോക്കൂ, ഒരു രോഗി, ആ രോഗിയോട് ഒരു ഡോക്ടർ ഒരു മരുന്ന് നിർദ്ദേശിക്കുകയാണ്. എന്നാൽ ആ ഡോക്ടർക്ക് അതേ രോഗമുണ്ട്, അയാളാകട്ടെ ആ മരുന്ന് കഴിക്കുന്നില്ല, ആ മരുന്ന് അയാൾ കഴിക്കുന്നില്ല. എന്തായിരിക്കും അയാളുടെ അടുത്ത് ചെല്ലുന്ന രോഗിയുടെ സ്ഥിതി? അയാൾ നിർദ്ദേശിക്കുന്ന മരുന്ന് ആ ഡോക്ടർ കഴിക്കുന്നില്ല, അയാൾക്കാകട്ടെ അതേ രോഗവുമുണ്ട്. ആ ഡോക്ടറുടെ സ്ഥിതി എന്തായിരിക്കും? യഥാർത്ഥത്തിൽ ഇപ്പറഞ്ഞ ഡോക്ടറെക്കാൾ മോശമായ അവസ്ഥയാണ് ഒരു കാര്യം ഉപദേശിക്കുകയും എന്നിട്ട് അത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ആളുകളുടെ അവസ്ഥ. അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ മക്കൾക്ക് നമ്മൾ മാതൃകയാകാൻ നമ്മളേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നോക്കൂ സഹോദരങ്ങളെ, ഷുഐബ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ജനങ്ങളോട് പറഞ്ഞത് കാണാം. ഒമാ ഉറീദു അൻ ഉഖാലിഫക്കും ഇലാ മ അൻഹാകും അൻ, നിങ്ങളോട് ഞാൻ വിളക്കുന്ന കാര്യം അത് ഞാൻ പോയി ചെയ്യാൻ ഞാൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ മുൻഗാമികൾ സലഫുകൾ അവർ പറഞ്ഞത് കാണാം, ഇദ അറത്ത യുഖ്ബല മിൻകൽ അംറു വന്നഹ്യു ഫഇദ അമർത ബിഷൈഇൻ ഫകുൻ അവ്വല അൽഫാഇലീന ലഹ് അൽമുഅ്തമിരീന ബിഹ് വഇദ നഹൈത അൻ ഷൈഇൻ ഫകുൻ അവ്വല അൽമുൻതഹീന അൻ. നിന്റെ കൽപ്പന ആളുകൾ സ്വീകരിക്കാൻ, നീ വിലക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ആളുകൾ വിട്ടുനിൽക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ നീ കൽപ്പിക്കുന്ന കാര്യം ആദ്യം ചെയ്യുന്നവൻ നീയായിരിക്കുക, അത് നടപ്പിലാക്കുന്നവൻ നീയാവുക. നീ ഒരു കാലം കാര്യം വിലക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ആദ്യം മാറി നിൽക്കുന്നവൻ നീയായിത്തീരുക. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുക. ചില കവികൾ പറഞ്ഞിട്ടുള്ളതുപോലെ, യാ അയ്യുഹർ റജുലുൽ മുഅല്ലിമു ഗൈറഹു ഹല്ലാ ലിനഫ്സിക കാനത തഅലീമു, ഓ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നവനെ, നിനക്ക് എന്തുകൊണ്ട് നിനക്ക് നിന്നെ പഠിപ്പിച്ചുകൂടാ? തസിഫു ദവാഅ ലിദിസ്സിഖാമി മിനദ്ദന ومنظنا تمسي وانت سقيم لا تنهى عن خلق وتاتي مثله عار عليك اذا فعلت عظيم. നീ ആളുകൾക്ക് രോഗികൾക്ക് മരുന്ന് നിർദ്ദേശിച്ചു കൊടുക്കുന്നു, എന്നാൽ നീ ആകട്ടെ ആ രോഗം തന്നെയാണ് നിനക്ക് ഉള്ളത്. നീ ഒരു സ്വഭാവം കൽപ്പിക്കുകയും എന്നിട്ട് നീ ഒരു സ്വഭാവം വിലക്കുകയും എന്നിട്ട് അത് നിന്നിലുണ്ടാവുകയും ചെയ്യുക എന്ന് പറയുന്നത് വലിയ അയിബാണ്, അത് വലിയ ന്യൂനതയാണ്. ഇബ്ദ ബിനഫ്സിക ഫൻഹഹ അൻ ഗയ്യഹ ഫഇദൻ തഹത അൻഹു ഫഅൻത ഹകീമു ഹുനാക യുഖ്ബലു മാ തഖൂലു വയുഖ്തദ ബിൽ ഖൗലി മിൻക വയൻഫഉ തഅലീമു. അതുകൊണ്ട് നീ നിന്നിൽ നിന്ന് തുടങ്ങുക, നിന്റെ കുറവുകൾ നിന്റെ തെറ്റുകൾ അതിൽ നിന്ന് നീ മാറി നിൽക്കുക. അങ്ങനെ നീ മാറി നിന്നാൽ നീയാണ് യുക്തിയുള്ളവൻ, അപ്പോഴാണ് നിൻ്റെ വാക്ക് സ്വീകരിക്കപ്പെടുക, നിന്നെ ആളുകൾ മാതൃകയാക്കുക, നിൻ്റെ വാക്കുകൾ ആളുകൾ സ്വീകരിക്കുക, നിൻ്റെ അധ്യാപനം പ്രയോജനപ്പെടുക. അങ്ങനെയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മളത് ശ്രദ്ധിക്കണം. ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ എന്നു പേരുള്ള മുൻഗാമികൾപ്പെട്ട ഒരാൾ പറയുകയാണ്, റഅ മാലിക് ഇബ്നു ദിനാർ റജുലൻ യുസീഉ സലാത്തഹ ഫഖാല മാ അർഹമനി بعياله فقيل له يا ابا يحيى يسيء هذا صلاته وترحم عياله قال انه كبيرهم ومنه يتعلمون. مالك بن دينار എന്നു പേരുള്ള മുൻഗാമികളിൽപ്പെട്ട ഒരാൾ, അദ്ദേഹം കാണുകയാണ് ഒരാൾ തൻ്റെ നിസ്കാരം വളരെ മോശമായി നിസ്കരിക്കുന്നത്, അയാളുടെ നിസ്കാരം ശരിയല്ല. അപ്പം അദ്ദേഹം പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ അവരുടെ അവസ്ഥ എന്താണ്, എനിക്ക് അവരോട് കരുണ തോന്നുകയാണ്, അവരോട് എനിക്ക് ഖേദം തോന്നുകയാണ്. അപ്പോൾ അദ്ദേഹത്തോട് കൂടുതലുള്ള ആളുകൾ ചോദിച്ചു, ഇയാളുടെ നിസ്കാരം ശരിയല്ല, അതിന് നിങ്ങളെന്തിനാണ്, താങ്കൾക്ക് എന്തിനാണ് ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തോട് ഇങ്ങനെ ഖേദം തോന്നുന്നത്? അദ്ദേഹം പറഞ്ഞു, ഇന്നഹു കബീറുഹും വമിൻഹു യതഅല്ലമൂൻ. കാരണം ഇയാൾ അയാളുടെ കുടുംബത്തിലെ വലിയ ആളാണ്, ഇയാളിൽ നിന്നാണ് ആളുകൾ അവരുടെ ഇയാളുടെ കുടുംബക്കാരെ നിസ്കാരം പഠിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ചിന്തിച്ചു നോക്കൂ, ഒരു അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നതിൽ നിസ്കാരം ഒഴിവാക്കുക, നിസ്കാരത്തിൻ്റെ സമയം അതിന് അത് വിലയില്ലാതിരിക്കുക, തോന്നുമ്പോൾ നിസ്കരിക്കുക, ഇതുപോലുള്ള കാര്യങ്ങളിൽ ഉപ്പയാണ് മക്കളുടെ മാതൃകയെങ്കിലോ, അല്ലെങ്കിൽ ഹറാമുകൾ ചെയ്യുന്നതിൽ ഉപ്പയും ഉമ്മയുമാണ് മക്കളുടെ മാതൃകയെങ്കിലോ, വലയ്യാതുമില്ല, അതെത്ര മോശമായ കാര്യമാണ്. കാരണം അവരെ മാതൃകയാക്കി അവരെ കണ്ടു പഠിച്ചിട്ടാണ് അവരുടെ മക്കൾ വളരുക. ഇവിടെ സഹോദരങ്ങളെ, അള്ളാഹു ഇസ്രായേൽ സന്തതികളോട് പറഞ്ഞ അവൻ്റെ ആയത്ത് നമ്മൾ ഓർക്കണം. അള്ളാഹു പറഞ്ഞു, അതഅമുറൂന അന്നാസ ബിൽ ബിർരി വതൻസൗന അൻഫുസകും വഅൻതും തത്ലൂന അൽ കിതാബ് അഫലാ തഅഖിലൂൻ. നിങ്ങൾ ജനങ്ങളോട് നന്മ കൽപ്പിക്കുകയും നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ അത് മറന്നു പോവുകയുമാണോ? നിങ്ങളാകട്ടെ അള്ളാഹുവിൻ്റെ കിതാബ് പാരായണം ചെയ്യുന്നവരാണ്. അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അതുപോലെ സൂറത്ത് സഫിൽ അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ലിമ തഖൂലൂന മാ ലാ തഫഅലൂൻ, ഓ മുഅ്മിനുകളെ, നിങ്ങൾ എന്തിനാണ് നിങ്ങൾ ചെയ്യാത്തത് പറയുന്നത്? കബറ മഖ്തൻ ഇൻദല്ലാഹ് അൻതഖൂലു മാ ലാ തഫഅലൂൻ. അല്ലാഹു എങ്കൽ കോപം കൊണ്ട് കഠിനമായ കാര്യമാണ് നിങ്ങൾ ചെയ്യാത്തത് നിങ്ങൾ പറയുക എന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ അങ്ങനെ ആയിക്കൂടാ, നമ്മളൊരിക്കലും അങ്ങനെ ആയിക്കൂടാ. മറിച്ച് നമ്മൾ നാം കൽപ്പിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുന്നവരായിരിക്കണം. നമ്മൾ വിലക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം. ചില ആളുകൾ ഇത് നേരെ ഇത് തലതിരിഞ്ഞ രൂപത്തിൽ മനസ്സിലാക്കും. ആളുകൾ വിചാരിക്കും, എന്നാൽ പിന്നെ ഞാൻ നന്മ കൽപ്പിക്കുന്നില്ല, തിന്മ വിരോധിക്കുന്നില്ല, ഞാൻ ആരോടും ഉപദേശിക്കാൻ പോകുന്നില്ല, കാരണം ഞാൻ തെറ്റുകൾ ചെയ്യുന്ന ആളാണ്. അങ്ങനെ ഒരാൾ ചിന്തിച്ചാൽ അയാൾ രണ്ട് തെറ്റാണ് ചെയ്യുന്നത്. ഒന്ന്, അയാൾ നന്മ ചെയ്യുന്നില്ല, തിന്മകൾ ചെയ്യുന്നു. രണ്ടാമത്തേത്, അയാൾ നന്മ കൽപ്പിക്കുന്നില്ല, തിന്മ വിരോധിക്കുന്നില്ല, അത് മറ്റൊരു തെറ്റാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, അങ്ങനെ ആയിക്കൂടാ. ദുനിയാവിൽ ഒരു പാപവും ചെയ്യാത്തവനെ നന്മ കൽപ്പിച്ചുകൂടൂ, തിന്മ വിരോധിച്ചുകൂടൂ എന്നാണെങ്കിൽ ഇവിടെ നന്മൽപ്പിക്കാനും തിന്മ വിരോധിക്കാനും ആരും ഉണ്ടാവില്ല, ഒരാളെ നമുക്ക് കിട്ടുകയില്ല. അറബിയിലൊരു പഴഞ്ചൊല്ലുള്ളതുപോലെ, മൻ തലബ അഖൻ ബില ഐബിൻ ബഖിയ ബില അഖിൻ, ഒരാൾ ഒരു ന്യൂനതയുമില്ലാത്ത, ഒരു കുറ്റവും തെറ്റുമില്ലാത്ത ഒരു കൂട്ടുകാരനെ അല്ലെങ്കിൽ ഒരു സഹോദരനെ അന്വേഷിച്ചാൽ അയാൾക്ക് ഒരു സഹോദരനും ഉണ്ടാവുകയില്ല. അപ്പോൾ തെറ്റുകൾ ഉണ്ടാകും, പക്ഷേ അതുകൊണ്ട് നമ്മൾ നന്മ കൽപ്പിക്കാതിരുന്നുകൂടാ, തിന്മ വിരോധിക്കാതിരുന്നുകൂടാ, മറിച്ച് നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. അപ്പോൾ നമുക്ക് ആ കൽപ്പിക്കുന്ന നന്മ ചെയ്യാൻ നമുക്ക് ബോധമുണ്ടാവും, കാരണം ഞാനിത് കൽപ്പിക്കുന്ന ആളാണല്ലോ, ഞാനിത് ചെയ്യാതിരുന്നുകൂടാ. ഒരു തിന്മ നമ്മൾ വിലക്കിയാൽ പിന്നെ അത് ചെയ്യാൻ നമ്മുടെ മനസ്സിൽ പിശാച് പ്രേരണ തന്നാൽ നമ്മൾ ആലോചിക്കും, ഞാനിത് വിലക്കുന്ന ആളാണല്ലോ, പിന്നെ ഞാനിതെങ്ങനെ ചെയ്യാനാണ്. അങ്ങനെ അത് നമ്മെ തടയും. അതുകൊണ്ട് സഹോദരങ്ങളെ, നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. ഈ പറഞ്ഞ മക്കളെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പാലിച്ചാൽ ഇൻഷാ അല്ലാഹ് ഈ ലോകത്ത് അവർ നമ്മോട് നന്മയുള്ളവരായിത്തീരും, പരലോകത്ത് നമുക്ക് ഉപകാരപ്പെടുകയും ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ മാത ഇബ്നു ആദമ ഇൻഖത അൻഹു അമലുഹു ഇല്ലാ മിൻ സലാസ് സദഖത്ത് ജാരിയ വഇൽമി യുൻതഫഉ ബിഹ് വവലദ് സാലിഹ് യദഉ ലഹ്. ഒരാൾ മരിച്ചാൽ അയാളുടെ പ്രവർത്തനങ്ങളെല്ലാം മുറിഞ്ഞു പോകും മൂന്ന് കാര്യത്തിൽ നിന്നുള്ളതൊഴികെ. ഒന്ന്, ജാരിയത്തായ സദഖ, നിലനിൽക്കുന്ന ദാനധർമ്മങ്ങൾ. ഉദാഹരണത്തിന്, ഒരാളൊരു കിണർ കുഴിച്ചു കൊടുത്തു, അതിൽ നിന്ന് ആളുകൾ വെള്ളമെടുക്കുന്ന കാലത്തോളം അയാൾക്ക് അതിൻ്റെ പ്രതിഫലം ലഭിക്കും. വഇൽമിൻ യുൻതഫഉ ബിഹ്, ഉപകാരപ്രദമായ വിജ്ഞാനം. അതുകൊണ്ട് ആളുകൾ പ്രവർത്തിക്കുന്ന കാലത്തോളം, അത് പഠിപ്പിക്കപ്പെടുന്ന കാലത്തോളം, അത് പഠിപ്പിച്ചു കൊടുത്ത ആൾക്ക് അയാളുടെ മരണശേഷവും പ്രതിഫലം ലഭിക്കും. വവലദിൻ സാലിഹ് യദഉ ലഹ്, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാലിഹായ സന്താനം. റബ്ബ് സുബ്ഹാനഹു വതആല അങ്ങനെയുള്ള സന്താനങ്ങളെ നമുക്ക് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ആ കാര്യം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവരുടെ കാര്യത്തിൽ നമ്മൾ വീഴ്ച വരുത്തിക്കൂടാ, നമ്മൾ അവരുടെ കാര്യത്തിൽ അലംഭാവം കാണിച്ചുകൂടാ. മമ്മുബുൽ ഖയ്യം റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും തൻ്റെ മക്കളെ നന്മ പഠിപ്പിക്കാതെ അവരെ തോന്നിവാസി ആകാൻ വിട്ടാൽ അവർ മക്കളോട് അങ്ങേയറ്റം മോശമായ രൂപത്തിൽ പെരുമാറിയ ആളുകളാണ്. ഒരുപാട് മക്കൾ അവർ മോശമായിട്ടുള്ളത് അവരുടെ മാതാപിതാക്കളുടെ, പ്രത്യേകിച്ച് അവരുടെ പിതാക്കളുടെ അലംഭാവവും അവരുടെ അലസതയും, അവർ ഇവർക്ക് നന്മകൾ പഠിപ്പിച്ചു കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മളങ്ങനെ ആയിക്കൂടാ, നമ്മളങ്ങനെ ആയിക്കൂടാ. എന്നാൽ സഹോദരങ്ങളെ, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതോടൊപ്പം അള്ളാഹു നമ്മൾ തവക്കുലാക്കണം. റബ്ബ് സുബ്ഹാനഹു വതആല അവനാണ് നമ്മുടെ മക്കളെ നന്നാക്കേണ്ടത്. ഇമാം മാലിക് ഇബ്നു അനസ് റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അൽ അദബു അദബുല്ലാഹ് ലാ അദബൽ ആബായി വൽ ഉമ്മഹാത്ത് വൽ ഖൈറു ഖൈറുല്ലാഹ് ലാ ഖൈറുൽ ആബായി വൽ ഉമ്മഹാത്ത്. മര്യാദ അള്ളാഹു പഠിപ്പിക്കുന്ന മര്യാദയാണ്, ഉമ്മയും ഉപ്പയും പഠിപ്പിക്കുന്നതല്ല. നന്മ അള്ളാഹു നൽകുന്ന നന്മയാണ്, ഉമ്മയും ഉപ്പയും നൽകുന്ന നന്മയല്ല. അതായത് നമ്മൾ ഈ പറഞ്ഞ മാർഗങ്ങളൊക്കെ നമ്മുടെ മക്കളെ നന്നാക്കാൻ ഉപയോഗിച്ചാലും ഈ പറയുന്ന നമ്മുടെ പ്രവർത്തനങ്ങളിലല്ല നമ്മൾ തവക്കുലാക്കേണ്ടത്, അതിലല്ല നമ്മൾ ഭരമേൽപ്പിക്കേണ്ടത്, മറിച്ച് അള്ളാഹുലാണ്, അള്ളാഹുലാണ്. നമ്മുടെ മക്കൾ നന്നായാൽ നമ്മളിങ്ങനെ നമ്മുടെ മേന്മ പറഞ്ഞ ഞാനവനെ അങ്ങനെ പഠിപ്പിച്ചു, ഞാൻ ആ സ്ഥാപനത്തിലയച്ചു, അവൻ്റെ കാര്യം ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും എന്ന് സ്വയം താൻ പോരുമ പറയുകയല്ല വേണ്ടത്. അത് അള്ളാഹുവിൻ്റെ നിഅമത്തൊന്നുകൊണ്ട് മാത്രമാണ് മക്കൾ നന്നായത് എന്നത് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു റബ്ബുൽ ആലമീനിൻ്റെ അവൻ്റെ ഫദ്ലാണ്, അവൻ്റെ ഔദാര്യമാണ്, അവൻ്റെ അനുഗ്രഹമാണ് നാം പ്രതീക്ഷിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. അവനിലാണ് നാം പ്രതീക്ഷ അർപ്പിക്കേണ്ടത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ, അവരെ വളർത്തുന്നതിൽ ഇസ്ലാമിക മാർഗം നാം സ്വീകരിച്ചാൽ, ഇൻഷാ അള്ളാഹ് അള്ളാഹു അത് പാഴാക്കി കളയുകയില്ല. അള്ളാഹു അത് സ്വീകരിക്കും. നമ്മുടെ മക്കളെ റബ്ബ് സുബ്ഹാനഹു വ തആല നന്നാക്കുകയും ചെയ്യും. റബ്ബ് നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.